2024 ഏപ്രിൽ 22 തിങ്കൾ. ഇന്ന് 1199 മേടം 9. വാർത്തകൾ വായിക്കുന്നത് ജി രവി. തൃശൂർ പൂരം അലങ്കോലമാക്കൽ, നടപടിയുമായി സർക്കാർ. കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കുമെതിരെ നടപടി, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം തേടി. പോലീസ് ഇടപെടലിലൂടെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് കമ്മീഷണർ അങ്കിത് അശോകൻ, അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനൻ എന്നിവരെ അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടു കൂടിയാകും നടപടി. പകരം കമ്മീഷണറായി നിയമിക്കാൻ 3 ഉദ്യോഗസ്ഥരുടെ പേര് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആഭ്യന്തര വകുപ്പ് കൈമാറി. പോലീസ് നടപടികളെക്കുറിച്ചുള്ള പരാതികൾ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാർ അന്വേഷിക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശം ADGP കൈമാറി. 1 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പൂരത്തിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് ഇൻ്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് വിശദമായ റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രി കെ രാജൻ്റെ ശക്തമായ ഇടപെടലും അതിവേഗ നടപടിക്ക് കാരണമായി. ADGP MR അജിത്കുമാർ തൃശൂരിലുണ്ടായിരുന്നിട്ടും പൂരസമയത്തെ തർക്കങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നതും പോലീസിൻ്റെ വീഴ്ചയായി ആഭ്യന്തര വകുപ്പ് വിലയിരുത്തി. DIG IG സംഭവത്തിൽ ഇടപെടാൻ വൈകിയെന്നും വിമർശനമുയർന്നു. ആരോഗ്യ ഇൻഷുറൻസ് പ്രായപരിധി നീക്കി. 65 കഴിഞ്ഞവർക്കും പോളിസി എടുക്കാം. 65 മുകളിൽ പ്രായമുള്ളവർക്കും ഇനി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാം. ഇതടക്കം ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിർദ്ദേശിച്ച പുതിയ മാനദണ്ഡങ്ങൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലായി. 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതുവരെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ലായിരുന്നു. ഈ വിലക്കാണ് നീക്കിയത്. മുതിർന്ന പൗരന്മാർക്കായി എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധമായും പുതിയ പോളിസികൾ ഏർപ്പെടുത്തണം. അവർക്ക് ക്ലെയിം നൽകാനും പരാതികൾ പരിഹരിക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അർബുദം, ഹൃദ്രോഗം, വൃക്കരോഗം, എയ്ഡ്സ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി നിഷേധിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ മാരക രോഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോളിസി നിഷേധിക്കാറുണ്ട്. നിലവിലുള്ള അസുഖങ്ങൾക്ക് ഇനി മുതൽ 36 മാസം കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആനുകൂല്യം നൽകണം. 48 മാസം വരെ നൽകേണ്ട എന്ന പരിധിയാണ് 36 മാസമായി കുറച്ചത്. പോളിസി എടുക്കുമ്പോൾ രോഗാവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നൽകണം. മുതിർന്നവർ, വിദ്യാർത്ഥികൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർക്ക് അനുയോജ്യമായ പുതിയ പദ്ധതികൾ ഇൻഷുറൻസ് കമ്പനികൾ കൊണ്ടുവരണം. ആയുർവേദം, യുനാനി ഉൾപ്പെടെയുള്ള ആയുഷ് ചികിത്സയ്ക്ക് പരിധി പാടില്ലെന്നും ഇൻഷുറൻസ് കവറേജുള്ള മുഴുവൻ തുകയും നൽകണമെന്നും ഉത്തരവിലുണ്ട്. രോഗിയുടെ ആശുപത്രി ചെലവുകൾ മുഴുവൻ കമ്പനി വഹിക്കുന്ന രീതി മാറ്റി ഓരോ രോഗത്തിനും നിശ്ചിത തുക എന്ന രീതിയിൽ പദ്ധതികൾ ഏർപ്പെടുത്താനും IRDAI നിർദ്ദേശമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ സന്ദേശവുമായി ഇന്ന് ഭൗമദിനം. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്ന സന്ദേശവുമായി ഭൗമദിനം ഇന്ന്. കരയിലും കടലിലും ഉയരുന്ന പ്ലാസ്റ്റിക് മാലിന്യം മൂലമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. നിത്യോപയോഗ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ചെറു പ്ലാസ്റ്റിക് തരികളായ മൈക്രോ പ്ലാസ്റ്റിക്കിനെക്കുറിച്ചും ദിനാചരണം 3 നൽകുന്നു. കടലിൽ പ്ലാസ്റ്റിക്കിൻ്റെ തോത് ഉയരുന്നത് സമുദ്രജീവികളെ ബാധിക്കുന്നതും ആശങ്കകളിലൊന്നാണ്. 1970 US ഭൗമദിനാചരണം ആരംഭിച്ചത്. ഗെയ്ലോഡ് നെൽസൺ എന്ന US സെനറ്റ് അംഗവും ഡെനിസ് ഹെയ്സ് എന്ന ഹാർവാർഡ് വിദ്യാർത്ഥിയുമാണ് ഇതിന് പിന്നിൽ. ഇരുവരെയും അതിലേക്ക് നയിച്ചത് തെക്കൻ കാലിഫോർണിയയിലെ സാന്റാ ബാർബറയിൽ കടലിലുണ്ടായ എണ്ണ ചോർച്ചയാണ്. 1969 ജനുവരി 28 ഇത്. US വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഈ സംഭവം നിരവധി പരിസ്ഥിതി സൗഹൃദ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു. ഭൗമദിന ആചരണവും ഇതിൻ്റെ ചുവടുപറ്റി വന്നതാണ്. ഇന്ത്യ മുന്നണി റാലി, BJP 200 സീറ്റിൽ ഒതുങ്ങുമെന്ന് ഖാർഗെ. കേജ്രിവാളിനെ ജയിലിൽ കൊല്ലാൻ ശ്രമമെന്ന് ഭാര്യ. BJP ഇത്തവണ 200 സീറ്റിൽ താഴെ മാത്രമേ നേടൂ എന്നുറപ്പായതിനാലാണ് പ്രതിപക്ഷത്തിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. റാഞ്ചിയിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സംഘടിപ്പിച്ച റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്രവർഗ്ഗങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് BJPയുടെ ശ്രമം. ഹേമന്ത് സോറിനെ ജയിലിലടച്ചത് ഇന്ത്യ മുന്നണി വിടണമെന്ന ഭീഷണിക്ക് വഴങ്ങാത്തതിനാലാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പാർലമെൻറ്റ് മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ നിന്നും രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്നും ഒഴിവാക്കുക വഴി നരേന്ദ്രമോദി അവരെ അപമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കേജ്രിവാളിൻ്റെ ഭാര്യ സുനിത, ഹേമന്ത് സോറിൻ്റെ ഭാര്യ കൽപ്പന എന്നിവർ റാലിയിൽ പ്രസംഗിച്ചു. ഭർത്താവിനെ ജയിലിൽ കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് സുനിത കേജ്രിവാൾ കുറ്റപ്പെടുത്തി. BJPയുടെ ഏകാധിപത്യത്തെ ഇത്തവണ ജനങ്ങൾ ഒറ്റക്കെട്ടായി തോൽപ്പിക്കും. റാലിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർക്കായി വേദിയിൽ കസേരകൾ ഒഴിച്ചിട്ടു. പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് രാഹുൽഗാന്ധി പരിപാടികൾ റദ്ദാക്കിയതിനാൽ പങ്കെടുത്തില്ല. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ പ്രചാരണത്തിലായതിനാൽ എത്തിയില്ല. JMM നേതാവ് ഷിബു സോറൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, SP നേതാവ് അഖിലേഷ് യാദവ്, ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി, RJD നേതാവ് തേജസ്വി യാദവ് എന്നിവർ പ്രസംഗിച്ചു. നാലാമതും തിരുത്ത് തമിഴ്നാട്ടിലെ പോളിംഗ് 69.72%. തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനം 4 തവണയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തി. ശനിയാഴ്ച പ്രഖ്യാപിച്ച കണക്കാണ് ഇന്നലെ മാറ്റിയത്. 69.72% പോളിംഗ് ശതമാനമെന്ന് അറിയിച്ച കമ്മീഷൻ ഇനി മാറ്റമുണ്ടാകില്ലെന്നും അറിയിച്ചു. ധർമ്മപുരി മണ്ഡലത്തിലാണ് ഉയർന്ന പോളിംഗ്, 81.20%. ചെന്നൈ സെൻട്രൽ മണ്ഡലമാണ് പിന്നിൽ, 53.96%. വോട്ടെടുപ്പ് ദിവസത്തെ കണക്ക് പ്രകാരം 72.09% പോളിംഗ് നിരക്ക്. 2019 72.47% പോളിംഗ്. ഒന്നാം ഘട്ടം പോളിംഗ് 5.86% കുറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവ്. 2019 63.89% പോളിംഗ് ഇത്തവണ 69.75% കുറഞ്ഞത്. 5.86% കുറവ്. ഒന്നാം ഘട്ടത്തിലെ 102 സീറ്റുകളിൽ 93 വോട്ട് ശതമാനം കുറഞ്ഞു. 9 മണ്ഡലങ്ങളിൽ മാത്രമാണ് വർധന. അസം, ഛത്തീസ്ഗഡ്, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിൽ പോളിംഗ് വർദ്ധിച്ചു. 18 സംസ്ഥാനങ്ങളിൽ പോളിംഗ് കുറഞ്ഞു. വീട്ടിൽ വോട്ട് ഇതുവരെ 81%. വീട്ടിൽ വോട്ട് ചെയ്യാൻ അപേക്ഷിച്ചവരിൽ 81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ SanjayM Kaul അറിയിച്ചു. 85 കടന്ന 102,285 ഭിന്നശേഷിക്കാരായ 40,514 മൊത്തം 142,799 വീട്ടിൽ വോട്ട് ചെയ്തു. വ്യാഴാഴ്ച വരെ വീട്ടിൽ വോട്ട് തുടരും. റഫയിൽ 18 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ കൂട്ടക്കുഴിമാടത്തിൽ 200 മൃതദേഹങ്ങൾ. കൊല്ലപ്പെട്ട ഗർഭിണിയുടെ കുഞ്ഞിനെ രക്ഷിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുള്ള നാസർ ആശുപത്രി സമുച്ചയത്തിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്നും 200 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ആഴ്ചകളോളം ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലായിരുന്ന ആശുപത്രിയാണ് ഇത്. 2 മുൻപാണ് സൈന്യം പിൻവാങ്ങിയത്. 500 പലസ്തീൻകാരെ ഇവിടെ കാണാതായിരുന്നു. ഇന്നലെ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതും കുട്ടികളുടേതുമാണ്. തെക്കൻ ഗാസയിലെ റഫയിൽ വീടുകൾക്ക് നേരെ ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 13 കുട്ടികളും 2 സ്ത്രീകളും കൊല്ലപ്പെട്ടു. അഭയാർത്ഥികൾ താമസിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളിലാണ് ബോംബിട്ടത്. ആക്രമണ പരമ്പരയിൽ ആദ്യത്തേതിൽ ദമ്പതികളും 3 കുഞ്ഞും കൊല്ലപ്പെട്ടു. മരിച്ച യുവതി ഗർഭിണിയായിരുന്നെന്നും കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാനായെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 2 വ്യോമാക്രമണത്തിലാണ് ഒരു കുടുംബത്തിലെ 18 കുട്ടികളും 2 സ്ത്രീകളും കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച റഫയിൽ ബോംബാക്രമണത്തിൽ 6 കുട്ടികൾ ഉൾപ്പെടെ 9 കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 34,097. 48 ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. 79 പരിക്കേറ്റു. ബോംബിങ്ങിൽ തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ ഒട്ടേറെ പേർ കുടുങ്ങിയിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ ഭക്ഷണ വിതരണം ഇതിനിടെ പുനരാരംഭിച്ചു. ഒക്ടോബറിന് ശേഷം ഇതാദ്യമായാണ് ഇവിടെ സഹായ വിതരണം സാധ്യമാകുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച നുർഷാംസ് അഭയാർത്ഥി ക്യാമ്പിൽ 14 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പലസ്തീൻ റെഡ് ക്രസൻ്റ് അറിയിച്ചു. ആരോപണവുമായി ലത്തീൻ രൂപത അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. നടപടി വിഴിഞ്ഞം സമരത്തിനു ശേഷം. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്തതിനു ശേഷം അതിരൂപതയുടെ അക്കൗണ്ടുകൾ അധികാര കേന്ദ്രങ്ങൾ മരവിപ്പിച്ചെന്ന ഗുരുതര ആരോപണവുമായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെന്നറ്റോ. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയായ ഇന്നലെ അതിരൂപതയ്ക്ക് കീഴിലെ ഇടവകകളിൽ വായിച്ച ഇടയലേഖനത്തിലാണ് ആർച്ച് ബിഷപ്പ് ആരോപണം ഉന്നയിച്ചത്. വിഴിഞ്ഞം സമരത്തിന് പിന്നാലെ കഴിഞ്ഞ വർഷം മുതൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കാറുള്ള സാധാരണ സാമ്പത്തിക സഹായം പോലും സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ അധികാര കേന്ദ്രങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണെന്ന് ഇടയലേഖനത്തിൽ പറയുന്നു. ശുഭദിനം, നന്ദി.